2021 ജൂലൈ 18 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. ഗവർണർ ഉപവസിച്ചത് എന്തിന്? ജൂലൈ 14 ബുധനാഴ്ച കേരള ചരിത്രത്തിലാദ്യമായി ഗവർണർ ഒരു പൊതുപ്രശ്നം മുൻനിർത്തി ഉപവസിച്ചു. ഒരുപക്ഷേ രാജ്യചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു സംഭവം അഭൂതപൂർവമായിരിക്കാം. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന സ്ത്രീധന മരണങ്ങളും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകളുമാണ് അദ്ദേഹത്തെ ഉപവാസത്തിന് പ്രേരിപ്പിച്ചത്. രാവിലെ രാജ്ഭവനിൽ ആരംഭിച്ച ഉപവാസം വൈകിട്ട് ഗാന്ധിഭവനിൽ നാരങ്ങാനീര് കഴിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. ഗാന്ധി സ്മാരക നിധി സംഘടിപ്പിച്ച ഉപവാസ പരിപാടിയുടെ ഭാഗമാവുകയായിരുന്നു ഗവർണറെന്ന് സംഘടന അവകാശപ്പെട്ടു. ഗവർണറും അത് സ്ഥിരീകരിച്ചു. കേവലമൊരു കൌതുകത്തിനപ്പുറം ഗവർണറുടെ ഉപവാസത്തിന് രാഷ്ട്രീയവും ഭരണഘടനാപരവും നൈതികവുമായ മാനങ്ങളുണ്ട്. ഗവർണർ സംസ്ഥാനത്തെ ഭരണതലവനാണ്, കേന്ദ്ര സർക്കാരിന്റെ പ്രതിപുരുഷനുമാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾക്ക് പരിധികളും പരിമിതികളുമുണ്ട്. ദൈനംദിന ഭരണത്തിൽ ഗവർണർ ഇടപെടാനോ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനോ പാടില്ല. സമരം, പ്രതിഷേധം, പരസ്യപ്രതികരണം, രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം എന്നിവയിൽ നിന്ന് ഗവർണർമാർ വിട്ടുനിൽക്കണമെന്നാണ് കീഴ്വഴക്കം. അതേസമയം ഗുരുതരമായ കലാപമോ ക്രമസമാധാന തകർച്ചയോ ഉണ്ടാകുന്ന പക്ഷം കേന്ദ്ര സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനുമുണ്ട്. ഇപ്പറഞ്ഞ സാമാന്യ നിയമത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ഗവർണർമാർ കേരളത്തിൽ മുൻപ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും മറ്റു ചില സംസ്ഥാനങ്ങളിലുണ്ട്. 1957 സംസ്ഥാന സർക്കാരിനോട് ആലോചിക്കാതെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്ത ഗവർണർ രാമകൃഷ്ണ റാവുവിൽ നിന്ന് ഇത് ആരംഭിക്കുന്നു. പിന്നീട് രാജ്ഭവൻ കേന്ദ്രമായി ഗൂഢാലോചന നടത്തി പട്ടം താണുപിള്ളയെ പഞ്ചാബിലേക്ക് ഗവർണറായി അയച്ച വി വി ഗിരിയിലൂടെയും 1969 സപ്തകക്ഷി മന്ത്രിസഭ തകർന്നപ്പോൾ ബദൽ മന്ത്രിസഭയുണ്ടാക്കാൻ മുൻകൈയെടുത്ത വിശ്വനാഥനിലൂടെയും സർവകലാശാല വൈസ് ചാൻസലറെ പ്രതിപക്ഷ നേതാവിന്റെ ഉപദേശാനുസരണം നിയമിച്ച ജ്യോതി വെങ്കിടാചലത്തിലൂടെയും ആ പരമ്പര വളർന്നു വികസിച്ചു. രാംദുലാരി സിൻഹയായിരുന്നു കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തി കുപ്രസിദ്ധിയാർജിച്ച ഗവർണർ. എന്നാൽ പി ശിവശങ്കർ, ഡോക്ടർ സ്വരൂപ് സിംഗ്, സുഖ്ദേവ് സിംഗ് കാങ്, ജസ്റ്റിസ് പി സദാശിവം എന്നിവരൊക്കെ ഭരണഘടനയുടെ 4 അതിരുകൾക്കുള്ളിൽ നിന്ന് മാത്രം പ്രവർത്തിച്ചവരാണ്. സ്വരൂപ് സിംഗിനെയോ സദാശിവത്തെയോ പോലെ ഒരു ഗവർണറല്ല ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രായോഗിക രാഷ്ട്രീയത്തിലെ സകല അടവും അഭ്യാസവും പയറ്റിത്തെളിഞ്ഞ ആളാണ്. അദ്ദേഹത്തെ ഗവർണറായി നിയമിച്ച സമയത്ത് ഭരണകക്ഷിക്ക് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഗവർണർക്ക് സർക്കാരിനോടുള്ള നിലപാട് എന്തായിരിക്കുമെന്ന കാര്യത്തിൽ സംശയവും നിലനിന്നു. പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഗവർണർ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടിന് കടകവിരുദ്ധമായിരുന്നു. ഇതു സംബന്ധിച്ച് നിയമസഭ പ്രമേയം പാസാക്കുന്നതിന് ഗവർണർ തീർത്തും എതിരായിരുന്നു. അത് തുറന്നു പറയാൻ അദ്ദേഹം മടിച്ചതുമില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഏറ്റുമുട്ടലുകൾ ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗം വായിക്കാനുള്ള ഹൃദയവിശാലതയും അദ്ദേഹം പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ബന്ധം വളരെ വേഗം സൌഹാർദ്ദപരവും ഊഷ്മളവുമായി മാറി. പിണറായി വിജയന്റെ ജന്മദിനത്തിൽ ക്ലിഫ് ഹൌസിലെത്തി ആശംസയറിയിക്കുന്ന ആരിഫ് ഖാനെയാണ് പിന്നീട് നാം കാണുന്നത്. അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ ഉപവാസത്തിലും പ്രത്യേകിച്ച് രാഷ്ട്രീയ ദുരുദ്ദേശ്യമൊന്നും ഭരണകക്ഷികൾ കാണുന്നില്ല. അഥവാ ആശങ്കയുണ്ടെങ്കിൽ തന്നെ അത് തുറന്നു പ്രകടിപ്പിക്കാൻ തയ്യാറുമല്ല. മറിച്ച് പ്രതിപക്ഷ കക്ഷികൾ വലിയ ആവേശത്തിലാണ്. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് രക്ഷയില്ലെന്ന കാര്യം ഗവർണർ അംഗീകരിച്ചെന്നും പ്രതിഷേധ സൂചകമായി അദ്ദേഹം ഉപവസിച്ചെന്നുമാണ് അവരുടെ ഭാഷ്യം. സാമൂഹ്യ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് വളരെ വ്യക്തവും കൃത്യവുമാണ്. രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ സഹമന്ത്രിയായിരുന്ന ആരിഫ് ഖാൻ 1986 ഷാബാനു കേസിലെ സുപ്രീംകോടതി വിധി മറികടക്കാൻ കേന്ദ്രം കൊണ്ടുവന്ന മുസ്ലിം വനിതാ സംരക്ഷണ ബില്ലിൽ പ്രതിഷേധിച്ച് മന്ത്രിസ്ഥാനം രാജിവെച്ചയാളാണ്. ആ നടപടിയാണ് അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹത്തെ പ്രസിദ്ധനാക്കി തീർത്തത്. ഇതേ വിഷയം മുൻനിർത്തി പിന്നീട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. വി പി സിംഗിന്റെ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയായി തിരിച്ചെത്തി. അതിനുശേഷം അദ്ദേഹം ജനതാദളും ഉപേക്ഷിച്ച് ബിജെപിയിൽ ചേരുകയും പിന്നീട് ആ പാർട്ടിയോട് കലഹിച്ച് ബഹുജൻ സമാജ് പാർട്ടിയിൽ ചേക്കേറുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് രാജിവെച്ച് ബിജെപിയിൽ തിരിച്ചെത്തുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അദ്ദേഹം കേരള ഗവർണറായി നിയമിക്കപ്പെട്ടത്. സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ കേവലം മൂകസാക്ഷിയല്ല താനെന്ന് ആരിഫ് ഖാൻ മുമ്പ് തന്നെ തെളിയിച്ചിട്ടുണ്ട്. സമകാലിക വിഷയങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തമായ അഭിപ്രായമുണ്ട്. അത് കഴിയുന്ന വേദികളിലൊക്കെ പ്രകടിപ്പിക്കാറുമുണ്ട്. സമീപകാലത്ത് സൌമ്യ സന്തോഷ് എന്ന യുവതി ഇസ്രയേലിൽ ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടപ്പോൾ നമ്മുടെ ഭരണ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ദുരൂഹമായ മൌനം പാലിച്ചു. മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമടക്കം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഭേദഗതി ചെയ്യുന്നതും കാണാനിടയായി. അങ്ങനെയൊരു ഘട്ടത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കി ജില്ലാ കളക്ടർ മുഖേന സൌമ്യയുടെ മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരിടപെടലും ഐക്യദാർഢ്യ പ്രകടനവുമായിരുന്നു അത്. നിലമേലിൽ സ്ത്രീധനത്തുകയെ ചൊല്ലി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന വിസ്മയെ എന്ന യുവതിയുടെ വീട് സന്ദർശിക്കുകയും മാതാപിതാക്കളെ ഗവർണർ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതും മുൻപൊരു ഗവർണറും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തിയാണ്. ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാന ഭരണത്തലവനായ ഗവർണർ ഇടപെടാമോ എന്ന ചോദ്യം മുൻപും ഉയർന്നിട്ടുണ്ട്. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഭരണകാലത്ത് ബംഗാളിൽ നന്ദിഗ്രാം വെടിവയ്പ്പുണ്ടായപ്പോൾ അന്നത്തെ ഗവർണർ ഗോപാലകൃഷ്ണ ഗാന്ധി നന്ദിഗ്രാം സന്ദർശിക്കുകയും ഗ്രാമീണരെ ആശ്വസിപ്പിക്കുകയും സ്കൂൾ കുട്ടികളുമൊത്ത് ക്രിക്കറ്റ് കളിക്കുകയും ചെയ്തു. അന്നും ചില ഭരണഘടനാ പാരംഗതന്മാർ ഗവർണറെ വിമർശിച്ചു. അദ്ദേഹത്തിന്റെ പ്രവൃത്തി കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ്, ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചു. ഗോപാലകൃഷ്ണ ഗാന്ധി രാഷ്ട്രപിതാവിന്റെ ചെറുമകനായതുകൊണ്ട് ചെറിയ സൌജന്യമൊക്കെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അനുവദിച്ചുകൊടുത്തുവെന്ന് വേണമെങ്കിൽ പറയാം. അതേ തുടർന്ന് പിന്നീട് വലിയ വാദപ്രതിവാദമൊന്നും നടന്നില്ല. കേരള ഗവർണർ വിസ്മയയുടെ വീട് സന്ദർശിച്ചതും അതുപോലൊരു സൌമനസ്യ പ്രകടനമായി കാണാനാണ് ഭരണകക്ഷി നേതാക്കൾ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തം. അതേസമയം സംസ്ഥാനത്ത് സ്ത്രീധന മരണങ്ങളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം ക്രമസമാധാന തകർച്ചയുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ സമൂഹം നേരിടുന്ന ഗുരുതരമായ ഒരു പ്രതിസന്ധിയുടെ ബഹിർസ്ഫുരണമാണ്. ആത്മഹത്യകൾ വർദ്ധിക്കുന്നതും യുവാക്കൾക്കിടയിൽ മദ്യത്തിന്റെയും ലഹരി മരുന്നുകളുടെയും ഉപഭോഗം വർദ്ധിക്കുന്നതും വിവാഹമോചന കേസുകൾ പെരുകുന്നതും സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ വർദ്ധിക്കുന്നതും നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. നമ്മുടെ സമൂഹം രോഗഗ്രസ്തമാണ്. അങ്ങനെയൊരു സന്ദർഭത്തിലാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് പ്രതീകാത്മകമെങ്കിലും നിർണായകമായ ഒരു ഇടപെടലുണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്.